തസ്യസ്ഥിതിം ഭാവയിതും ക്ഷണക്കഹ. ഭഗവാൻ പറയണത് അഹങ്കാരത്തിന്റെ മൂലത്തിനെ അന്വേഷിച്ച് ആ സ്വരൂപത്തിനെ ഗ്രഹിച്ചിട്ട് ആരിയ്ക്കണോ അവന് ഇതിനുമേലെ ഇനി ചെയ്യാൻ എന്തുണ്ട്, എന്ത് കർമ്മം ചെയ്യാനുണ്ട്? കർത്തവ്യം ഭക്ത ഈ കർത്തവ്യം ഇനി എന്താ ഉള്ളത്? അയാൾക്ക് കർത്തവ്യമായിട്ട് നേടിയെടുക്കാൻ എന്തുണ്ട്, നഷ്ടപ്പെടാൻ എന്തുണ്ട്? ഇനി അയാൾക്ക് എന്തും ആവാം, എന്തും വേണ്ടാതെ നിൽക്കാം. സിംഹാസനത്തിൽ വേണമെങ്കിൽ ഇരിക്കാം, അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ആനന്ദമായിട്ട് നടക്കാം. പൂർണ്ണമായ ആത്മതത്വ ദാർഢ്യമുള്ള ആൾക്ക് ഒന്നും പ്രശ്നമല്ല. കിം തസ്യ കാര്യം പരിശിഷ്ടമസ്തി, അയാൾക്ക് ചെയ്തു തീർക്കാനായിട്ട് ഇനിയൊന്നും ബാക്കിയില്ല. ആത്മനഹ അന്യത് കിഞ്ചിത് ന വിജാനാതി, ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ഒന്നും കാണുന്നില്ല. എവിടെ അന്യ ബുദ്ധി ഉണ്ടോ അവിടെ പൂർണ്ണമായി ഉറച്ചിട്ടില്ല എന്നർത്ഥം. അദ്വൈത ബോധം എത്ര ന അന്യത് പശ്യതി ന അന്യത് വിജാനാതി ന അന്യത് ശൃണോതി തദ്ഭൂമ സഭൂമ. ഉപനിഷത്ത് പറയുന്നത് എവിടെ അന്യമായിട്ടൊന്നും കാണുന്നില്ലയോ, അന്യമായിട്ടൊന്നും അറിയണില്ലയോ, അത് ഭൂമ അനന്തമായ ആത്മവസ്തുവാണ്. എവിടെ അന്യത് പശ്യതി അന്യത് ശൃണോതി അന്യത് വിജാനാതി തത് അല്പം, അന്യമായിട്ടൊന്നും കാണുന്നില്ല, ആത്മാവിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള ആളുടെ സ്ഥിതി ആർക്ക് ഭാവന ചെയ്യാൻ കഴിയും? തസ്യ സ്ഥിതിം ഭാവയിതും ക്ഷമക്ക. അതുകൊണ്ടാണ് ഭഗവാനോട് പലരും ചോദിക്കും ജീവൻ മുക്തന്റെ അവസ്ഥ എന്താണോ, ഇതിനൊന്നും ഉത്തരം ഭഗവാൻ പറയില്ല. ഒരിക്കൽ ഒരു സ്വാമി ലോകേശാനന്ദ സ്വാമി ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ ജ്ഞാനിക്ക് ലോകം കാണപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ഉടനെ തിരിച്ചു ചോദിച്ചത് ചോദിക്കുന്ന ആള് ജ്ഞാനിയാണോ? അല്ല, ഞാൻ അജ്ഞാനിയാണ് സമ്മതിക്കും. എന്നാ ജ്ഞാനിയുടെ കാര്യം ജ്ഞാനി നോക്കിക്കോട്ടെ. നിങ്ങള് ഈ ഞാൻ ആര് എന്നുള്ള ആ വസ്തുത കണ്ടുപിടിച്ച് ജ്ഞാനത്തിൽ എത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം കാണുന്നുണ്ടോ ഇല്ലയോ. കാരണം ഭാവന കൊണ്ട് എങ്ങനെ ഗ്രഹിക്കും? ഭാവനാതീതമായ വിഷയത്തിനെ ഭാവന കൊണ്ട് എങ്ങനെ ഗ്രഹിക്കും? തർക്കത്തിനതീതമായ വിഷയത്തിന് തർക്കം കൊണ്ട് എങ്ങനെ ഗ്രഹിക്കും? ത്രിഗുണങ്ങൾക്ക് അതീതമായ വിഷയത്തിന് ഗുണമായ മനസ്സുകൊണ്ട് എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? അതുകൊണ്ടാണ് പലപ്പോഴും മഹാത്മാക്കള് ജ്ഞാനികള് തൂഷ്ണീം ശിലാവത് അവസ്ഥിതാഹ മിണ്ടാതിരുന്നു, ചോദിച്ച ഉത്തരം പറഞ്ഞില്ല. ഭഗവാനോട് പലപ്പോഴും ചോദിക്കുമ്പോൾ പലപ്പോഴും മൗനമായിട്ടിരിക്കും. വളരെ പക്വമായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ആ മൗനത്തിൽ തന്നെ തത്വം തെളിയും, ഇല്ലെങ്കിൽ കാര്യം മാത്രമായിട്ട് പറയും. ടോക്സ് വിത്ത് രമണ മഹർഷി ആ പുസ്തകം കണ്ടാൽ കാണാം. വേറെ എന്തെങ്കിലുമൊക്കെ കാട് കയറി ചോദ്യം ചോദിക്കുന്ന പല സ്ഥലങ്ങളിലും കാണാം, നോ ആൻസർ എന്നിട്ടുണ്ടാവും. ഉത്തരം പറഞ്ഞിട്ടില്ല എന്നർത്ഥം, മിണ്ടാതെ ഇരുന്നു. എത്ര ചില സ്ഥലങ്ങളിലൊക്കെ കാണാം, വീണ്ടും വീണ്ടും പല ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം പറയണില്ല. ഉത്തരം ഒരു വിധത്തിലും ചോദിക്കുന്ന ആൾക്ക് പ്രയോജനപ്പെടില്ല, വാക്കിനെ വളർത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഉത്തരം പറയാത്തത്. ചർച്ചകൾക്ക് കാരണമായിട്ട് തീരും, തർക്കങ്ങൾക്ക് കാരണമായിട്ട് തീരും, ബുദ്ധിയെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും, മനസ്സിന്റെ ശാന്തിയെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ചില വാക്കുകളൊക്കെ പഠിച്ചോളണം എന്നാണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആരെന്ത് പറഞ്ഞാലും ശരി ശരി പറയാൻ പഠിച്ചോളാം. ഭഗവാന്റെ ഒരു വിദ്യയാണ്, ഭഗവാൻ എപ്പോഴും ശരി എന്ന് പറയും. ഒരു ദിവസം ഒരുപാട് പ്രാവശ്യം ശരി എന്ന് പറയും. പിന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ന്യൂസ് കൊണ്ടുവന്ന് തരുമല്ലോ, നമ്മൾ പാവം ഒന്നും അറിയാതിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ചിലതൊക്കെ അറിയിക്കാൻ വേണ്ടി അങ്ങനെ വരുമ്പോ ഉള്ളിലേക്ക് കയറ്റാതെ ഇത് രണ്ടും ക്ലോസ് ചെയ്തിട്ട് അതെയോ എന്ന് ചോദിച്ചോളൂ, ഉള്ളിലേക്ക് കയറ്റരുത് എന്നാണോ. ഇങ്ങനെ കുറെ വാക്ക് ഒരു നാലഞ്ച് വാക്കുകൾ കൊണ്ട് ദിവസം മുഴുവൻ തീർത്തോളൂ, ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കാതെ. അപ്പൊ മിനിമം കുറയ്ക്കാം, വസ്തുവിൽ നിൽക്കാൻ ശ്രമിക്കുക, ശാന്തിയെ ചലിപ്പിക്കാതിരിക്കുക. ഈ ശാന്തി സ്വരൂപത്തിൽ ഹൃദയത്തിൽ മുങ്ങി അന്വേഷിക്കുമ്പോൾ അനുഭവിക്കുന്ന ശാന്തിയിലെത്തിക്കഴിഞ്ഞാൽ അതിന് ഒരുപാട് തടസ്സങ്ങൾ വരും. എന്തൊക്കെയാ തടസ്സങ്ങൾ എന്ന് വെച്ചാൽ, ലയം കഷായം വിക്ഷേപം ഇതൊക്കെ വരും. ലയം എന്ന് വെച്ചാൽ മനസ്സ് ആത്മവിചാരത്തിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മള് സമാധിയാണെന്നൊക്കെ പലരും വിചാരിക്കും, സുഖമായിട്ട് ലയിച്ചു കിടക്കും, ഉറക്കം. ചിലപ്പോ ലയം എന്ന് പറയുന്നത് ഉറങ്ങിപ്പോണം എന്നില്ല, ഒരു ജാഡ്യമായ അവസ്ഥ. ഇന്നലെ ചോദിച്ചില്ലേ ഒരാള്, ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കണ ഒരവസ്ഥ ലയമായിരിക്കും പലപ്പോഴും. മനസ്സിന് ഉത്സാഹമൊന്നും ഉണ്ടാവില്ല, ഉണർവ് ഉണ്ടാവില്ല, ലയം. ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പ്രകാശത്തിനെയൊക്കെ ഇങ്ങനെ കുറെ നേരം നോക്കിയുള്ള ധ്യാനത്തിലൊക്കെ മനസ്സ് ലയിക്കും. ലയിച്ചു കിടക്കണം. അതൊക്കെ തടസ്സമാണ് ആത്മധ്യാനത്തിന്. അത് ലയം. അതുപോലെ ലയം ഒരു അണ്ടർക്ക ഇതായിട്ടിരിക്കും സാധനയിൽ. ഒരു ഘട്ടത്തിൽ കുറേ കാലത്തേക്ക് ഉറക്കം വന്നുകൊണ്ടേയിരിക്കും, കൂട്ടുവായിട്ടുകൊണ്ടേയിരിക്കും. ഉള്ളിലുള്ള ജാഡ്യത ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടേക്കും. ജപിക്കാൻ തുടങ്ങിയ കൂട്ടുവായിടും. ഇതൊക്കെ ലയത്തിന്റെ അവസ്ഥയാണ്. അതിനെയൊക്കെ ഒന്ന് ആഹാരം നിയന്ത്രിച്ചിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഉറക്കം പോരാത്തത് കൊണ്ടായിരിക്കും, അതുകൊണ്ട് സുഖമായി ഉറങ്ങിയിട്ടോ, ആ ഉറങ്ങേണ്ട സമയം സുഖമായി ഉറങ്ങുക, ആഹാരത്തിന് നല്ലവണ്ണം ഒന്ന് നിയന്ത്രിക്കുക, ഒന്ന് എക്സസൈസോ എന്തെങ്കിലുമൊക്കെ. കാരണം ഈ ലയത്തിൽ നിന്ന് സംബോധയേ ചിത്തം, ചിത്തത്തിനെ ഒന്ന് ഉണർത്തിവിടണം. ചിലരൊക്കെ അങ്ങനെ ഭഗവാന്റെ മുമ്പിൽ മൂക്കിലൊക്കെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ കുഞ്ചുസ്വാമിയെ വിളിച്ചു പറഞ്ഞു, അയാളെ ഇനി ധ്യാനിക്കാൻ അനുവദിക്കരുതെന്ന്. കുറച്ചു ദിവസം കൂട്ടിക്കൊണ്ടുപോയി ആത്മതത്വം പറഞ്ഞു ഒന്നും ഉണർത്തിവിടാ. അങ്ങനെ ഇരുന്നു പോകും. അപ്പൊ ലയേ സംബോധയേ ചിത്തം. വിക്ഷിപ്തം, വിക്ഷിപ്തം എന്നൊരവസ്ഥയുണ്ട്. വിക്ഷിപ്തം എന്ന് വെച്ചാൽ മനസ്സിങ്ങനെ ചപലമായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുക, അനേക രൂപങ്ങളിൽ സ്കാറ്റേർഡായിട്ട് പോവുക, പിടിച്ചു നിർത്തിയാൽ നിൽക്കില്ല, ചിത്രങ്ങളെ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതാണല്ലോ വിക്ഷേപം. ഇങ്ങനെ സ്ലൈഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഉള്ളിൽ. ഈ സിനിമയിലും ടി വിയിലും ഒക്കെ കാണുന്ന പോലെ ഇങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് വിക്ഷേപം. അതൊക്കെ വരുമ്പോ ശമയെ ശമിപ്പിക്കാൻ എന്താ വഴി? ഇതൊക്കെ ആർക്കാ വരണത്? എനിക്ക് അതേ വഴിയുള്ളൂ. സാക്ഷിയിലേക്ക് തിരിഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ കാണുന്നത് ആരാണ്? ഞാൻ. എനിക്കാണ് ഈ ചിത്രങ്ങൾ വരുന്നത്. ഈ ഞാൻ ആരാണ്? അടുത്തത് ഒരു അവസ്ഥ കഷായം. അതായത് ഒന്നും പറ്റാതെ ആകപ്പാടെ മൂഡ് ഓഫ് എന്ന് നമ്മൾ പറയണല്ലേ, മൂഡ് ഓഫ് ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് വല്ലാതെ വിഷമിച്ച് മൂകന്മാരായിട്ടിരിക്കും. ചിലപ്പോ ചിലര് കുറേ കാലം അങ്ങനെ ഇരിക്കും. അവിടെ ലയമില്ല, വിക്ഷേപവുമില്ല, മനസ്സിങ്ങനെ ഒരു മൂകത, ഒരു വിഷമം പിടിച്ചൊരവസ്ഥ, ശോകം പോലെ തോന്നുന്നവരെ കണ്ടാൽ അതാണ് കഷായം. കഷായാവസ്ഥ, ചലിക്കാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ളപ്പോ എന്ത് ചെയ്യണം? വിജാനീയാ, ഇത് ഈ കഷായമാണെന്ന് അറിഞ്ഞ് സാക്ഷിയായിട്ട് നിന്ന് നോക്കിക്കൊണ്ടേയിരുന്നാൽ അത് തെളിഞ്ഞു പോകും. അതിൽ നിന്ന് വിട്ടുമാറി നിന്ന് ഇത് ഒരു ദൂഷ്യമാണ് എന്ന് ആദ്യം സാധകൻ അറിയണം. പലർക്കും അതറിയില്ല. ഈ ജീവൻ പല സ്ഥലത്തിലും, ചിലപ്പോൾ നരകത്തിൽ പോലും അയാള്, നമ്മുടെ ആളുകളൊക്കെ ഇനിയിപ്പോ നരകമൊന്നും പ്രയോജനപ്പെടില്ല, നരകത്തിൽ പോയാലും ചിലപ്പോൾ സുഖിക്കും, ആ നരകത്തിലൊരു ഇഷ്ടം. അതുപോലെ ഈ കഷായാവസ്ഥയിലും ചിലർ രസിച്ചിരിക്കും. അങ്ങനത്തെ ആളുകളുണ്ട്, കഷായാവസ്ഥയെ പിടിച്ചുകൊണ്ടിരിക്കും, അതിൽ സാക്ഷിയായിട്ട് നിൽക്കുക. എന്നിട്ട് അടുത്തത് സമപ്രാപ്തം, സമത്തിൽ വന്ന് നിൽക്കും. മനസ്സ് ശാന്തിയിൽ വന്ന് നിൽക്കും, നിശ്ചലതയിൽ വന്ന് നിൽക്കും. നിശ്ചലതയിൽ വന്ന് നിൽക്കുമ്പോൾ എന്നെ ചാലയെ ഗൗഡപാദർ പറയണത്, ഈ നിശ്ചലത വരുമ്പോ ഇത് വാസ്തവത്തിലുള്ള ആത്മാനുഭവമാണോ അല്ലയോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വാസ്തവമാണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞ് അതിനെ ചലിപ്പിക്കും. അല്ലെങ്കിൽ ഉറപ്പ് പോരാത്തത് കൊണ്ട് ആ ശാന്തിയെ കേടുവരുത്തി കളയും, കിട്ടിയ വസ്തുവിനെ നഷ്ടപ്പെടുത്തി കളയും. ശാന്തി ലഭിച്ചാൽ ചാലയെ ഗൗഡപാദർ പറയണത്, ഇതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കാതിനെ അതിനെ വെച്ചുകൊണ്ടേയിരിക്കണം, ആ ശാന്തിയെ നിലനിർത്തിക്കൊണ്ടേയിരിക്കണം. എന്തു വന്നാൽ ആ ശാന്തിയെ ചലിപ്പിക്കാതിരുന്നാൽ ആ ശാന്തി ആഴമേറിക്കൊണ്ടേയിരിക്കും. ക്രമേണ ആ ശാന്തി മനഃപ്രസാദം, അതാണ് പ്രസാദമധികച്ചതി എന്ന് ഭഗവാൻ. ആ പ്രസാദം തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞ് ഈ ശാന്തി എന്ന് പറയണത് പൂർണ്ണമായ ആത്മാനുഭവത്തിന് മുമ്പിലുള്ള പടിയാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അരുണോദയം പോലെയാണ്, പൂർണ്ണമായ ആത്മാനുഭവത്തിന് മുമ്പുള്ള ഒരു ഒരു പടിയാണ് ഈ ശാന്തി. ഉള്ളിലങ്ങനെ പൂർണ്ണമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു ശാന്തിയുടെ അനുഭവം. അത് വന്നാൽ ചലിപ്പിക്കാതെ ഇരിക്കണം എന്നാണ് ഗൗഡപാദർ പറയുന്നത്. ചലിപ്പിക്കാതെ അതിനെങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കുക. സമപ്രാപ്തം എന്ന ചാലയ്യ, അല്ലെങ്കിൽ ചലിപ്പിച്ചു കളയും. ചിലപ്പോൾ ഈ ശാന്തി വരുമ്പോ അനി കുറച്ച് ഇത്ര നേരം സമാധാനമായിട്ടിരുന്നു, ഇനി പേപ്പർ വായിക്കാം ടി വി നോക്കാം ഒക്കെ തോന്നും. തെറ്റില്ല കേട്ടോ, പക്ഷെ ഇതിനെ നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് വർത്തമാനം പറയാൻ പോയിട്ട് നഷ്ടപ്പെടുത്തി കളയരുത്. ആരുടെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ അവര് അവരുടെ വകയായ ഒരു കോൺട്രിബ്യൂഷൻ എന്തെങ്കിലുമൊക്കെ തരും. അവരുടെ മനസ്സിലുള്ള വിഷമങ്ങളോ പ്രശ്നങ്ങളോ ആരെങ്കിലും ഒക്കെ കുറിച്ച് കുറ്റം പറയലോ ഇതൊക്കെ നമ്മളുടെ ചെവിയിലേക്ക് ഒഴിക്കും. അത് ഉള്ളിൽ കയറിയോ ഈ ഉള്ള ശാന്തി പോയി. സർവ പേരും ആത്മാ എന്നുള്ള ഭാവന വളർത്തിക്കൊണ്ടുവരുമ്പോഴാണ് അവൻ ഒരാൾ ഒഴിച്ച് ബാക്കിയൊക്കെ. അവൻ മഹാദുഷ്ടനാണ്, അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്തെങ്കിലുമൊക്കെ ചെവിയിൽ വീണാൽ ഉടനെ അയാളെക്കുറിച്ചൊരു നാമം, ഒരു രൂപം, ഗുണദോഷം ഒക്കെ ഉള്ളിൽ വന്ന് പതിയും. അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമി രമണ മഹർഷിയെ കണ്ടപ്പോ മഹർഷിയുടെ ഒരു വൈശിഷ്ട്യത്തിനെ കുറിച്ച് എഴുതി, കാനാമ ജാതി കോ ദേശ പ്രവൃത്തിക്കാക്കിയ ഇത്യാദി വാദോപരതി യസ്യ തസ്യൈവ നിർവൃത്തി. അതായത് എന്താ ജാതി എന്ന് ചോദിക്കണില്ല, എവിടുന്ന് വരണു എന്ന് ചോദിക്കണില്ല, എന്താ ജോലി എന്നും ചോദിക്കണില്ല, ആരൊക്കെയാ വീട്ടിലുള്ളതെന്ന് ചോദിക്കണില്ല. കാരണം ഈ ഒരു ചോദ്യം അവിടെ നിൽക്കില്ല. എന്താ ജോലി എന്ന് ചോദിച്ചാൽ എഞ്ചിനീയറാണ്. ഓ എഞ്ചിനീയറാണ്, എന്ത് എഞ്ചിനീയറാണ്? ഓ പാപ്പ ധാരാളം പണം കിട്ടും. ഓ അവര് പണം ഉണ്ടാക്കണം. അവരെ കുറിച്ച് പിന്നെ വേറെ ആരുടെയെങ്കിലും പോയി പറയണം. അതുപോലെ പ്രവൃത്തിയേ ഇല്ല എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കാൻ പാടുമോ? എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണ്ട, ഇങ്ങനെ ഈ നല്ല വയസ്സിൽ ഇങ്ങനെ കാലം കഴിച്ചു കൂട്ടിയാലോ, നമ്മളുടെ വക ഉപദേശം. അപ്പൊ അയാൾക്കും വിഷമം, നമുക്കും വിഷമം. വയസ്സത്രയായി, ശരീരത്തിന്റെ വയസ്സല്ലേ ചോദിക്കുന്നത്, വയസ്സത്രയായി എന്ന് ചോദിക്കും. എന്നിട്ട് ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ അല്ലെ, ഉള്ളിൽ തോന്നും പാവം അയാൾ മാത്രം ഇത്ര വയസ്സായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കണു. എന്തെങ്കിലുമൊക്കെ ചിത്തവൃത്തി അതിങ്ങനെ വികസിച്ച് വികസിച്ച് വരില്ലേ? അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളൊന്നും ഭഗവാൻ ചോദിക്കുന്നില്ല അത്ര. ഈ ചോദ്യങ്ങളൊക്കെ അസ്തമിച്ചാൽ തന്നെ ഒരുപാട് ശാന്തി ഉണ്ടാവുന്നതാണ്. ഈ ചോദ്യങ്ങൾ അസ്തമിച്ചതുകൊണ്ട് മാത്രം ശാന്തി ഉണ്ടാവില്ല, ആത്മജ്ഞാനം കൊണ്ടേ ശാന്തി ഉണ്ടാവുള്ളൂ. പക്ഷെ ആത്മജ്ഞാനം കൊണ്ട് അല്പാൽപമായി തെളിഞ്ഞു വരുന്ന ശാന്തിയെ ഇത്തരം ചോദ്യങ്ങളും വ്യവഹാരങ്ങളും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭഞ്ജനം ചെയ്യും. അപ്പൊ ആ ഭഞ്ജനം ചെയ്യാതിരിക്കാനായിട്ട് പുറമേക്കുള്ള വ്യവഹാരം അടയ്ക്കാത്രേ ഉള്ളൂ. അല്ലാതെ പുറമേക്കുള്ള വ്യവഹാരം മാത്രം അടച്ചതുകൊണ്ട് ആർക്കും ജ്ഞാനം വരില്ല. ഗുഹയിൽ ഇരുന്നത് കൊണ്ടോ മലയുടെ മുകളിൽ പോയി ഇരുന്നത് കൊണ്ടോ റൂമിൽ വാതിലടച്ചിരുന്നത് കൊണ്ടോ ഒന്നും ജ്ഞാനം വരില്ല. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എത്ര എളുപ്പം അല്ലേ. ജ്ഞാനമുള്ള ആൾക്ക് ഒരുപക്ഷെ ഇങ്ങനെയുള്ളതൊക്കെ ആ ജ്ഞാനത്തിനെ പൂർണ്ണത്തിൽ കൊണ്ടുവന്ന് നിർത്താനും വാസനാക്ഷയത്തിനായിട്ടും സഹായിക്കും. പക്ഷേ ജ്ഞാനമില്ലാത്ത ഒരാൾക്ക് ഇതൊന്നും പ്രയോജനപ്പെടില്ല. അപ്പൊ ജ്ഞാനം അല്പമൊന്ന് സ്ഫുരിച്ചു കഴിയുമ്പോൾ അത് ദൃഢമായി വാസനാക്ഷയം ഏർപ്പെടാനായിട്ട് ഗുഹയിലിരിക്കലോ മൗനത്തിലിരിക്കലോ ഏകാന്തത്തിലിരിക്കലോ തപസ് ചെയ്യലോ ഒക്കെ പ്രയോജനപ്പെട്ടു വരും. അപ്പോ ആ ജ്ഞാനം പുഷ്ടിപ്പെടാനാണ് ഈ ബാഹ്യ സാധനങ്ങൾ. അപ്പൊ ഇതൊക്കെ വ്യവഹാരം കുറവൊക്കെ, അല്ലാതെ ഈ ബാഹ്യമായിട്ടുള്ള വ്യവഹാരം ഒക്കെ എടുത്തു കളഞ്ഞിട്ട് ജ്ഞാനം ഉള്ളിൽ തെളിഞ്ഞിട്ടില്ലെങ്കിൽ, വൈരാഗ്യം മാത്രം ഉണ്ടായിട്ട് ജ്ഞാനം അഭിവൃദ്ധിപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വെറുപ്പ് എന്നാണ് അതിന് പേര്. അതെന്താവും? കഷായ സ്ഥിതിയിൽ കൊണ്ടുവന്ന് എത്തിക്കും. പലരെയും കണ്ടിട്ടുണ്ട് അങ്ങനെ. ലോകത്തിനെ ഒക്കെ വിട്ട് എല്ലാം വേണ്ടാൻ തോന്നി, ജ്ഞാനത്തിലൊന്നും ദാർഢ്യതയില്ല, ഏകാന്തത്തിൽ എവിടെ ഈ കുറേ കാലം കഴിയുമ്പോൾ ആകപ്പാടെ മനസ്സ് ഡള്ളായി, ലോകത്തിൽ പ്രവർത്തിക്കാനും വയ്യ, ശാന്തിയും ഇല്ല, മൂകമായിട്ടൊരവസ്ഥ, മൂഢമായിട്ടൊരവസ്ഥ. അപ്പൊ ആ അവസ്ഥയിലേക്കും വീണുപോവാതിരിക്കണം. ശാന്തി ഉണ്ടാവണം, തെളിഞ്ഞ ആനന്ദം ഉണ്ടാവണം, തൃപ്തി ഉണ്ടാവണം, വീര്യം ഉണ്ടാവണം, ജീവിതം ധന്യമാവണം. അതിനെന്ത് വേണം? സമം, സമം ചിത്തം, സമത്തിൽ നിൽക്കണം, നിലയ്ക്ക് നിൽക്കണം, നടുക്ക് നിൽക്കണം, സ്വരൂപത്തിൽ നിൽക്കണം. ആ നിൽക്കണമെങ്കിൽ അതിനാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്, ഞാൻ എന്നുള്ളത് എന്താണെന്ന് ആരാഞ്ഞു നോക്കുക. വളരെ എളുപ്പമായ മാർഗം. അയ്യേ അതിസുലഭം ആത്മവിദ്യയേ അതിസുലഭം. മഹർഷി സുലഭം എന്നാ പറയണത്, യാതൊരു വിഷമമില്ലല്ലോ. എന്താ വിഷമം? ഊനാറുടൽ ഇതുവേ നാനാമെനും നിനൈവേ നാനാ നിനൈവുകൾ ഷേറോ നാരനുമതനാൽ നാൻ യാർ ഇടം ഏതെന്ന് ഉൾപോനാൽ നിനൈവുകൾ പോയി നാൻ നാൻ എന ഗുഹയുൾ താനായി തികഴും ആത്മജ്ഞാനമേ ഇതുവേ മൗനമേ ഏകവാനമേ ഇൻപസ്ഥാനമേ അയ്യേ അതിസുലഭം ആത്മവിദ്യ അയ്യേ അതിസുലഭം. ഈ പാട്ടിന് പുറകില് അയ്യേ മെത്ത കഠിനം എന്ന് നന്ദനാരി ചരിത്രത്തിൽ ഗോപാലകൃഷ്ണ ഭാരതി പാടിയ പാട്ടാണ്. മെത്ത കഠിനം, വളരെ കഠിനം എന്ന് പാടിയപ്പോ ഭഗവാൻ പറഞ്ഞു, എന്ത് വിഷമമാ ഉള്ളത് തന്നെ അറിയാൻ.
അയ്യേ അതിസുലഭം. ഈ ശരീരം ഊനാർ ഉടൽ, ഈ ജഡമായ ഈ ശരീരം ഞാനല്ലാന്ന് തള്ളി നാൻ യാർ ഇടമേതെങ്കിൽ ഉൾപോനാൽ, ഞാൻ ആരാണ്, എവിടുന്ന് ഏത് സ്ഥലത്ത് നിന്നാണ് ഈ അഹന്ത പൊന്തണത് എന്ന് ഉള്ളിൽ മുങ്ങിയാൽ നിനൈവുകൾ പോയി, ചിത്തവൃത്തികളൊക്കെ അസ്തമിച്ച് നാൻ നാൻ എന്ന ഗുഹയുൾ താനായി തികഴും ആത്മജ്ഞാനമേ. ഹൃദയ ഗുഹയ്ക്കകത്ത് താൻ താനായിട്ട് ആത്മവസ്തു പ്രകാശിക്കും, ആത്മജ്ഞാനം പ്രകാശിക്കും. ഇതുവേ മൗനം, ഇതാണ് മൗനം എന്നാണ്. വാങ് മൗനം, പുറമേക്കുള്ള മൗനമൊക്കെ അതിന് പറ്റുമെങ്കിൽ, ഇതിനോട് ചേരാൻ പറ്റുമെങ്കിലേ പ്രയോജനപ്പെടുള്ളൂ നമുക്ക്, അല്ലേ? അല്ലെങ്കിൽ ടെൻഷനാക്കും. ഇതുവേ മൗനമേ, മൗനം ഉള്ളിലുണ്ട്, ഒരാൾ ഉള്ളിൽ മൗനമായിട്ട് ദക്ഷിണാമൂർത്തി ഇരിക്കുന്നുണ്ട്. ഇതുവേ മൗനമേ ഏകവാനമേ ഇൻപസ്ഥാനം, ഇതാണ് ഇൻപസ് ആനന്ദസ്ഥാനം. ഇവിടെ ചെന്നൊന്ന് മുങ്ങിയാൽ പരമാനന്ദത്തിന്റെ ഫൗണ്ടൻ ഹെഡാണത്. അവിടുന്ന് ആ പരമാനന്ദം പുറമേക്ക് ഒഴുകും. ആ അഹങ്കാരത്തിന്റെ വേരെടുത്താൽ കർമ്മത്തിന്റെ ബന്ധങ്ങളൊക്കെ അഴിയും. കർമാദിഘട്ടവിഷ ജന്മാതി നഷ്ടമേഴ എന്മാർഗമത്തനിലും ഇന്മാർഗം മിക്കെളിത് ശുൽവാനസത്തനുവിൽ കർമാതിശിരിതിന്റെ ചുമ്മാ അമർന്നിരുക്ക അമ്മ അകത്തിൽ ആത്മജ്യോതിയേ ഇരാതു ഭീതിയേ ഇൻപ അംബോധിയേ അയ്യേ അതിസുലഭം ആത്മവിദ്യയേ അതിസുലഭം. കർമാദി കട്ട് അവിഴ, കർമ്മത്തിന്റെ ബന്ധങ്ങളൊക്കെ അഴിഞ്ഞു. ജന്മാതി നഷ്ടമഴ, ഇനി ജനനം മരണം ഒന്നുമില്ല. മാത്രമല്ല, എല്ലാത്തിനേക്കാളും വലിയൊരു അനുഗ്രഹം ഭഗവാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്മാർഗമത്തനിലും ഇന്മാർഗം മിക്കെളിത്, എല്ലാ മാർഗത്തിലും വെച്ച ഏറ്റവും സുലഭമായ ലളിതമായ മാർഗം. ഒരു രമണ മഹർഷി ഇങ്ങനെ പറയുമ്പോ അത് വളരെ വിഷമമെന്ന് പറയണത് ആരാ? അയ്യ, അദ്ദേഹത്തിന് പറയാം, എന്നാലും എനിക്ക് വിഷമം തോന്നുന്നു. ആ എനിക്കല്ലേ അയാളെ ആ പിടിക്കേണ്ടത്, അതാണ് വിഷമം. അയാളാണ് നടുവിൽ വന്ന് നിൽക്കുന്നത്, നമുക്കും ഗുരുവിന്റെ വചനത്തിനും നടുവിൽ. സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, രാജവിദ്യ രാജഗുഹ്യം പവിത്രമുദമുത്തമം പ്രത്യക്ഷ അവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. സുസുഖം എന്ന് പറഞ്ഞു, വളരെ സുഖം, എളുപ്പം എന്ന് പറഞ്ഞിട്ട് അത് കൃഷ്ണന് പറയാം ഞങ്ങൾക്ക് വിഷമാണെന്ന് വെച്ചാലോ? നമുക്ക് വിഷമാണെങ്കിൽ കൃഷ്ണൻ പറയോ? നമുക്ക് വിഷമാണെങ്കിൽ രമണൻ പറയോ? അപ്പൊ രമണ മഹർഷി പറഞ്ഞു എന്ന് വെച്ചാൽ സുലഭം. എന്മാർഗമത്തനിലും ഇന്മാർഗം മിക്കെളിയത്. കാരണം എന്താന്ന് വെച്ചാൽ, മറ്റു മാർഗങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതിലെന്താ പറയണമെന്ന് വെച്ചാൽ, എന്മാർഗമത്തനിലും ഇന്മാർഗം മിക്കെളിത് ഷുൽമാനസത്തനുവിൽ കർമാതി ശിരിത് ഇൻറി ചുമ്മാ അമർന്നിരുക്ക. ഉള്ളില് ചുമ്മാ ഇരിക്കുക എന്നുവെച്ചാലോ, സ്വരൂപസ്ഥിതി. അവിടെ ചുമ്മാ ഇരിക്കണം, ഒരാളുണ്ട് അയാളെ കാണുക, അതാണ് ചുമ്മാ ഇരിക്കൽ. യാതൊരു പ്രവൃത്തിയുടെ സ്പർശവും ഏൽക്കാതെ, കർത്തൃത്വ ബുദ്ധിയുടെ സ്പർശം ഏൽക്കാതെ, ചലനങ്ങളൊന്നും സ്പർശിക്കാതെ നിശ്ചലമായിട്ട് നിൽക്കുന്ന ഞാനാകുന്ന തിരശീലയെ കണ്ട് അതാണ് ഞാൻ എന്ന് അറിഞ്ഞാൽ അതാണ് ചുമ്മാ ഇരിക്കുന്നത്. ചുമ്മാ അമർന്നിരുക്ക അമ്മാ ആശ്ചര്യം എന്താണെന്ന് വെച്ചാൽ, അകത്തിൽ ആത്മജ്യോതിയെ, ഏതൊരു പരമാനന്ദത്തിന് തിരഞ്ഞ് അലഞ്ഞുവോ ആ ആത്മജ്യോതി. ഭഗവാൻ പ്രയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ, ആത്മജ്യോതി അരുൾ ഒളിക്കടൽ, ഇവിടുത്തെ ഭഗവാൻ പറയണത് അരുൾ ഒളിക്കടൽ, കൃപയാവുന്ന പ്രകാശ സമുദ്രം, കൃപയാവുന്ന മഹസിന്റെ സമുദ്രം എന്നാണ്, അരുൾ ഒളിക്കടൽ എന്നാണ്. അകത്തിൽ ആത്മജ്യോതിയെ, ആ സ്വരൂപ സുഖം അറിഞ്ഞാൽ ഇരാതു ഭീതിയെ, ദ്വൈതം നഷ്ടപ്പെട്ടതുകൊണ്ട് ഭീതി ഭയമില്ല. ഇൻപ അംബോധിയെ ആനന്ദ സമുദ്രം, അത് സ്വരൂപമാണ്, അത് ഞാനാണ്. ഇത്ര വലിയ ഒന്നിനെ ബുദ്ധി കൊണ്ട് മറച്ച്, അഹങ്കാരം കൊണ്ട് മറച്ച്, ഇത്ര വലിയ ഒന്നിന്റെ മുകളില് ബുദ്ധിയുടെ ചരൽക്കല്ലൊക്കെ വാരിയിട്ട് മനസ്സിന്റെ മണ്ണെടുത്തിട്ട് ശരീരമാവുന്ന പാറയും അതിന്റെ മുകളിൽ തൂക്കി വെച്ചിരിക്കുകയാണ്. ശരീരമാവുന്ന പാറ എടുത്തു മാറ്റ, ഈ മണ്ണൊക്കെ എടുത്തു കളയുക,
അപ്പോ തണുത്ത ആ തീർത്ഥം, ആ ആത്മതീർത്ഥം ഉള്ളിൽ കാണാം, അതിനെ തന്നിൽ താനായിട്ട് കാണാം, തന്മയമായിട്ട് അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നാൽ ജഗത്ത് മുഴുവൻ ഈശ്വരമയം. തന്നിൽ താൻ തന്റെ സ്വരൂപത്തിൽ ഇരുന്നാൽ കാണുന്നതൊക്കെ ശിവസ്വരൂപം, ശിവനല്ലാതെ മറ്റൊന്നുമില്ല. താൻ ശവമായിട്ടിരുന്നാൽ ജഗത്തൊക്കെ ശവമായിട്ട് തോന്നും, താൻ ശിവമായിട്ടിരുന്നാൽ ജഗത്ത് മുഴുവൻ ശിവം, ശിവമല്ലാതെ വേറൊന്നുമില്ല. അതാണ് അരുണാചലം, അതാണ് നമ്മളുടെ സ്വരൂപം. അരുണാചല ശിവൻ, അചല ശിവൻ. ആ അചല ശിവനെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് അചല ശിവൻ തന്നെ സചല ശിവനായിട്ട് രമണ മഹർഷിയായി വന്ന് വീണ്ടും അചല തത്വം ബോധിപ്പിക്കുക. നിശ്ചല തത്വം, ആ നിശ്ചല തത്വമാണ് നമ്മളുടെ സ്വരൂപം. അതിലേക്ക് പോവാനുള്ള മാർഗമാണ് ഭഗവാൻ പറഞ്ഞത്. ഇത് വീണ്ടും നാളെ നമ്മൾ കാണാം. എല്ലാ ദിവസവും ഒരേ പാട്ട്. ഇന്നലെ ആത്മവിചാരം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നു. അതിഗംഭീരമായ ഒരു വിഷയം. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ, ഈശ്വര കൃപയുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ എത്ര ബുദ്ധിശക്തിയുള്ള ആളാണെങ്കിലും എത്ര കാലം റിസർച്ച് ചെയ്താലും പിടികിട്ടില്ല. കാര്യം വളരെ എളുപ്പമാണ്, വിഷമവും ആണ്. അതാണ് ഈ അധ്യാത്മവിദ്യയുടെ ഒരു വിചിത്രമായ സ്വരൂപം. കാര്യം വളരെ എളുപ്പമാണ്, ചിലപ്പോൾ കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാവും, ചിലപ്പോൾ മഹാബുദ്ധിമാന്മാർക്ക് പിടികിട്ടില്ല. പ്രപഞ്ചത്തിനെ മുഴുവൻ ഒരു ഈശ്വര ശക്തി, പരമേശ്വര ശക്തി നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാം സകല കാര്യം വേറെ ഒരു ഡയമെൻഷനെന്ന് നമ്മൾ ചിന്തിക്കുകയെന്നിപ്പോ നോക്കുമ്പോൾ, ഇന്നലെ ഞാൻ ആരാണ് എന്നുള്ള വിചാരം ആഴ്ന്നു മുങ്ങി എങ്ങനെ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അത് തന്നെ നമ്മൾ വേറെ ഒരു തലത്തിൽ കൂടെ അങ്ങോട്ട് വരാം. അതിലേക്ക് പ്രപഞ്ചത്തില് സകല കർമ്മങ്ങളും ഒരു പരമേശ്വര ശക്തി നടത്തിക്കൊണ്ടിരിക്കുന്നു. സകലത്വം എന്ന് വെച്ചാൽ സകലത്വം, താൻ പാതി ദൈവം പാതി എന്ന് പറയും പച്ചക്കള്ളമാണ്. താൻ എന്നൊരു വസ്തു ഇല്ല. ഇവിടെ ഒരു മഹേശ്വര ശക്തി സകല ചലനങ്ങളെയും ചെയ്തുകൊണ്ടിരിക്കണം. സകലതും ഞാൻ ചെയ്യണു എന്ന് വിചാരിക്കുന്നത് പോലും ചെയ്യാൻ ഒരു ഞാൻ വാസ്തവത്തിൽ ഇല്ല. രാത്രി ഇവിടെ നിന്ന് ചെന്ന് കിടന്നാൽ ഉറക്കം എങ്ങനെ വരണു അറിയോ? ഉറക്കം വരുത്തിക്കാൻ വല്ല വഴിയുണ്ടോ നമ്മളുടെ കയ്യിൽ? ഉറക്കം വന്നോ ഉറങ്ങണു? രാവിലെ എങ്ങനെ എഴുന്നേറ്റു? എഴുന്നേറ്റു അല്ലേ? എഴുന്നേൽക്കാൻ വല്ല സ്വിച്ച് വല്ലതും ഉണ്ടോ, ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ? വിശപ്പ് എങ്ങനെ വരണോ അറിയില്ല. എല്ലാം ഒരു ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത, യാദേവി സർവഭൂതേഷു ക്ഷുതാരൂപേണ സംസ്ഥിത, യാദേവി സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിത. എല്ലാം ഒരു ശക്തി. ആ ശക്തിയുടെ ചലനം പ്രപഞ്ചത്തിലെ സകല കർമ്മങ്ങളെയും, നമ്മളുടെ ശരീരത്തിലുള്ള കർമ്മങ്ങളടക്കം സകലതും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഭാഗവതത്തിൽ ധ്രുവൻ, യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാമന അന്യാംശ ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം എന്ന് പറഞ്ഞത്. ധ്രുവന് ജ്ഞാനാനുഭവം ഉണ്ടായ ഉടനെ ആദ്യം ധ്രുവൻ മനസ്സിലാക്കുന്നത് സ്തുതി പൊന്തുണു. സ്തുതിക്കല്ല, സ്തുതി ഉള്ളിൽ നിന്നും, ഈശ്വരനെ സ്തുതിക്കാനുള്ള സ്തുതി ആ കൊച്ചുകുട്ടിയുടെ ഉള്ളിൽ നിന്നും, 5 വയസ്സായ ആ കുട്ടിയുടെ ഹൃദയത്തിൽ നിന്നും ഭഗവാനെ സ്തുതിക്കുകയാണ്. സ്തുതിക്കുമ്പോ ആ സ്തുതി ആരംഭിക്കുന്നത് തന്നെ ഞാൻ സ്തുതിക്കുന്നു എന്നല്ല, ഏതൊരുത്തൻ എന്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ഈ ശബ്ദത്തിനെ ഉണർത്തുന്നുവോ, ഏതൊരുത്തൻ ഉള്ളിൽ പ്രവേശിച്ചിട്ട് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കണമോ, ഏതൊരുത്തൻ ഉള്ളിൽ കടന്നുകൂടി മനസ്സിനെ ചലിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും വികാരപ്പെടുത്തുകയും ചെയ്യുന്നുവോ, ഏതൊരുത്തൻ ഉള്ളിൽ പ്രവേശിച്ച് ബുദ്ധിക്ക് വിവേകശക്തി കൊടുത്തുകൊണ്ടിരിക്കണമോ, ഏതൊരുത്തൻ സാക്ഷി മാത്രമായി ചൈതന്യപ്രകാശമായി ഉള്ളിലിരിക്കണമോ, ഏതൊരുത്തൻ പോയാൽ ഈ സർവപ്രവർത്തനങ്ങളും നിലച്ചു പോകുമോ, ആ പുരുഷന് നമസ്കാരം. പുരുഷൻ എന്ന് വെച്ചാൽ ഈ ശരീരം ഒരു പുരം, ആ പുരത്തിന്റെ ഉള്ളിലിരിക്കുന്നവൻ പുരുഷൻ. ആ പുരുഷന് നമസ്കാരം, ആ ബോധത്തിന് നമസ്കാരം, ആ ചൈതന്യത്തിന് നമസ്കാരം. അത് സകല പ്രവർത്തനങ്ങൾക്കും മൂലകാരണമായി ആ ചേതന വർത്തിക്കുന്നു. സിമ്പിളാണ് കാര്യം അല്ലേ? വാസ്തവത്തിൽ എല്ലാവർക്കും അറിയാം പ്രപഞ്ചത്തില് ഒന്നും നമ്മൾ പ്രവർത്തിക്കണില്ല എന്നുള്ള സിമ്പിളായിട്ടുള്ള സത്യം അറിയാം. പക്ഷെ അതിനനുസരിച്ച് ജീവിക്കാൻ വയ്യ, ജീവിക്കാൻ പഠിച്ചാൽ മതി. ആത്മവിചാരത്തിന്റെ അന്തസത്ത അത് തന്നെയാണ്. രമണ മഹർഷി മറ്റൊരു സ്ഥലത്ത് പറയണത്, ട്രെയിനിൽ പോണ ഒരാള് വലിയൊരു സൂട്ട് കേസ് തലയിൽ വെച്ചുകൊണ്ടിരിക്കുകയത്രേ കമ്പാർട്ട്മെന്റിൽ, റിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ. അപ്പൊ അയാളോട് എന്തിനാപ്പ ഈ പെട്ടി തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന, ചോട്ടിൽ വെച്ച് സുഖമായിട്ട് ഇരുന്നൂടെ എന്ന് വെച്ചാൽ അയാള് പറയാ, ട്രെയിൻ ഇത്രയും ചുമക്കണു, എന്റെ പെട്ടി ഞാൻ ചുമന്നോളാം. തലയിൽ വെച്ചാലും ചുവട്ടിൽ വെച്ചാലും ട്രെയിനാണ് ചുമക്കാൻ പോണത്. എന്നിട്ടും ഒരു അജ്ഞാനം, താൻ ചുമക്കണു എന്നൊരു അജ്ഞാനമാണ്. അതുപോലെയാണ് പ്രപഞ്ചത്തിൽ സകല കർമ്മങ്ങളെയും ഒരു പരമേശ്വര ശക്തി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഞാൻ ചെയ്യണു അത് ഞാൻ ചെയ്യണു എന്നൊരു ഭ്രമം. ആ ഭ്രമത്തിനെ വിട്ടാൽ മതി ജീവൻ മുക്തി. എളുപ്പം, എത്ര എളുപ്പം ആലോചിക്കുമ്പോ അല്ലെ? പിന്നെ എന്താ എത്ര വിഷമം? ഒന്നും ഇവിടെ ഒന്നും മാജിക് ഒന്നുമില്ല. അധ്യാത്മ കാര്യത്തില് മാജിക് ഒന്നുമില്ല. സിദ്ധികളൊന്നും വരണ്ട. വലിയ വലിയ സമാധി അനുഭവങ്ങളോ യോഗാനുഭവങ്ങളോ ഒന്നും വരണ്ട. ജ്ഞാനിയായി കഴിഞ്ഞാൽ ലോകപ്രസിദ്ധനാവണം, അങ്ങനെയൊന്നുമില്ല. ആരും അറിയാത്ത സുഖമായിട്ട് അടുക്കള പണി ചെയ്ത് ജീവിക്കാം, ശാന്തമായിട്ട് ജീവിക്കാം, ആനന്ദമായിട്ട് ജീവിക്കാം. ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ആത്മാനുഭവം ആത്മതത്വം തെളിഞ്ഞു കഴിഞ്ഞ ഉടനെ ഞാനാണ് കർത്താവ് എന്നുള്ള ഭ്രമം അങ്ങോട്ട് പോയി. ഏതോ ഒരു മഹാശക്തി പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ആ ശക്തിയുടെ കയ്യിൽ ഈ ശരീരം വെറും ഒരു യന്ത്രം. അതോടെ വെയിറ്റ് കുറയും, ആള് ലൈറ്റായി അല്ലെ? കൊച്ചുകുട്ടികളെ പോലെ സ്വതന്ത്രം, വിധിനിഷേധങ്ങളൊന്നുമില്ല. അതോടെ വിധിനിഷേധങ്ങളൊക്കെ പോയി, കോൺഫ്ലിക്ട് ഒന്നുമില്ല. അത് തന്നെയാണ് മോക്ഷം. അഥവാ മോക്ഷം പെട്ടെന്നൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ശേഷിക്കുന്ന വാസനകൾ ക്ഷയിച്ച് മോക്ഷം തെളിഞ്ഞു വന്നോളും. മുക്തിസുഖം ഈ കർത്തൃത്വ ബുദ്ധി കളഞ്ഞാൽ. ഇപ്പൊ ആത്മവിചാരം ചെയ്യാൻ പറ്റണില്ല എന്നൊക്കെ ചിലർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇന്നലെ വരെ പറഞ്ഞത് അതിഗംഭീരമായ വിഷയം. ഇന്നിപ്പോ വേറൊരു മാർഗത്തിൽ പറയാണ്, ആത്മവിചാരം ചെയ്യാൻ വിഷമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ മഹാശക്തിക്ക്, ആ സർവേശ്വരന്, അത് എന്തു പേര് വേണമെങ്കിലും പറഞ്ഞ് വിളിച്ചോളൂ. ആ ഗുരുവായൂരപ്പൻ എന്ന് വിളിച്ചോളൂ, ശിവൻ എന്ന് വിളിച്ചോളൂ, അള്ളാ എന്ന് വിളിച്ചോളൂ, യേശു ക്രിസ്തു എന്ന് വിളിച്ചോളൂ. നിങ്ങൾ പേരൊന്നും കൊടുക്കേണ്ട. പേര് കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിൽ ആ വസ്തു, ആ മഹാശക്തി, ആ സത്യത്തിന് അടങ്ങിക്കൊടുത്തിരിക്കുക. അതിന് അടങ്ങിക്കൊടുത്തിരിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എല്ലാം എന്റെ തലയിലാണ് ഓടണത് എന്നുള്ള ആ വിചാരം അങ്ങോട്ട് മാറ്റിവെച്ചാൽ മതി. ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള ഈ അഹങ്കാരം അവിടുന്ന് മാറുമ്പോ ഒരു ശക്തി ഈ ശരീരത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് ആ ശരീരത്തിനെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിപ്പിക്കും. പലർക്കും വിശ്വാസം വരില്ല, ഓ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ കാര്യം നടക്കുമോ എന്നാണ്. ഒന്ന് മാറ്റിവെച്ചു ഒന്ന് നോക്കുക, കാര്യം നടക്കണ്ടോ എന്ന്. ടെൻഷൻ ഒന്നുമില്ല, നാളത്തെ കുറിച്ചുള്ള വിചാരമില്ല, ജീവിതം മരണം പ്രശ്നമല്ല, യാതൊന്നിനെ കുറിച്ചും ടെൻഷനില്ല. ഒക്കെ ആ ഭഗവാന്റെ കാൽ ചുവട്ടിൽ വെച്ചിട്ട് നിശ്ചിന്തനായിട്ടൊന്ന് ഇരുന്ന് നോക്കാം.